ഓം ശാന്തി. 31/8/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, മന്മനാഭവയുടെ ഡ്രിൽ സദാ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ 21 ജന്മങ്ങളിലേക്ക് നിരോഗിയാകും. ചോദ്യം: സദ്ഗുരുവിന്റെ ഏത് ശ്രീമത്ത് പാലിക്കുന്നതിലാണ് ഗുപ്തമായ പരിശ്രമമുള്ളത്? ഉത്തരം: സദ്ഗുരുവിന്റെ ശ്രീമത്താണ്. മധുരമായ കുട്ടികളെ, ഈ ദേഹം പോലും മറന്ന് എന്നെ ഓർമ്മിക്കൂ. സ്വയത്തെ ഒറ്റയ്ക്ക് ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ദേഹി അഭിമാനിയായി ഇരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. സർവർക്കും അശരീരിയാകുന്നതിന് സന്ദേശം കൊടുക്കൂ. ദേഹസഹിതം ദേഹത്തിന്റെ സർവധർമ്മങ്ങളെയും മറക്കൂ. എങ്കിൽ നിങ്ങൾ പാവനമാകും. ഈ ശ്രീമത്ത് പാലിക്കുന്നതിൽ കുട്ടികൾക്ക് ഗുപ്തമായ പരിശ്രമം ചെയ്യേണ്ടി വരുന്നു. ഭാഗ്യശാലികളായ കുട്ടികൾക്കാണ് ആ ഗുപ്തമായ പരിശ്രമം ചെയ്യാൻ സാധിക്കുന്നത്. ഓം ശാന്തി. തന്റെ സഹോദരീ സഹോദരന്മാർക്ക് ഡ്രിൽ അഭ്യസിപ്പിക്കാൻ കുട്ടികൾ ഇരിക്കുകയാണ്. ഇത് ഏത് ഡ്രില്ലാണ്? ഇതിൽ കുട്ടികൾക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഭൌതികമായ ഡ്രിൽ ചെയ്യിപ്പിക്കുന്നവർക്ക് പറയേണ്ടി വരും. പരമമായ അധ്യാപകനും ഗീതയുടെ ഭഗവാനുമായ ബാബയാണ് കുട്ടികൾക്ക് യോഗത്തിന്റെ ഡ്രിൽ പഠിപ്പിക്കുന്നത്. ഈ ഡ്രിൽ ഗുപ്തമാണ്. ആരോഗ്യമുള്ളവരാക്കുന്നതിനാണ് വിദ്യാർത്ഥികളെ ഡ്രിൽ ചെയ്യിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത് എത്ര നല്ല ആത്മീയ ഡ്രില്ലാണ്! ബാബു മനസ്സിലാക്കി തരികയാണ് മന്മനാഭവ. ഇതിലൊന്നും പറയേണ്ട കാര്യമില്ല. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ദേഹി അഭിമാനിയായി ഭവിക്കട്ടെ. ഭവിക്കട്ടെ എന്നതിന്റെ അർത്ഥമാണ്, നിങ്ങൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ സദാ ആരോഗ്യമുള്ളവരായി തീരും. കൽപ്പം മുൻപും നമ്മൾ ഈ ആത്മീയ ഡ്രില്ലിലൂടെ സദാ ആരോഗ്യമുള്ളവരായി മാറിയിട്ടുണ്ട്. ആത്മീയ ഡ്രിൽ ആത്മീയ അച്ഛനായ പരംപിതാ പരമാത്മാവ് ശിവനാണ് അഭ്യസിപ്പിക്കുന്നത്. ഭഗവാനുമാണ് സർവരും പൂജിക്കുന്നതും ബാബയെ തന്നെയാണ്. ശിവായ നമഃ എന്ന് പറയാറില്ലേ? ബ്രഹ്മാ ദേവതായ നമഃ, ശിവ പരമാത്മായ നമഃ എന്ന് പറയാറുണ്ടല്ലോ. ഒരു മനുഷ്യർക്കും ഈ ഡ്രിൽ പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ബ്രഹ്മാ ബാബയുമല്ല നിങ്ങളെ ഈ ഡ്രില്ല് പഠിപ്പിക്കുന്നത്. കേവലം ബ്രഹ്മാകുമാരൻ, ബ്രഹ്മാകുമാരി എന്നെല്ലാം പറയാറുണ്ടെങ്കിലും കത്തുകളിൽ ശിവബാബ, കെയർ ഓഫ് ബ്രഹ്മാ ബാബ എന്നാണല്ലോ എഴുതാറുള്ളത്. അപ്പോൾ ബ്രഹ്മാവ് ഗുപ്തമായല്ലോ. എന്നാൽ ബ്രഹ്മാവ് പ്രജാപിതാവാണ് എന്നത് എല്ലാ മനുഷ്യരും അറിയണം. മുഴുവൻ ലോകവും ബാബയുടെ കുട്ടികളാണ്. പ്രജാപിതാവാണല്ലോ. ഡ്രിൽ അഭ്യസിപ്പിക്കുന്നത് നിരാകാരനായ ബാബയാണ്. ബാബയും ഗുപ്തമാണ്. ഗുപ്തമായതുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. ബ്രഹ്മാവിനെ ഭഗവാനാണ് എന്ന് പറയാറില്ല. പേരും കാണിക്കുന്നുണ്ട്, ബ്രഹ്മാകുമാരന്മാരും ബ്രഹ്മാകുമാരിമാരും. അർത്ഥം, ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ്. ആര് വരുമ്പോഴും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, പുതിയ ലോകത്തിന്റെ രചയിതാവ് നിരാകാരനായ ബാബയാണ്, ബ്രഹ്മാ ബാബയല്ല. ശിവബാബ ബ്രഹ്മാവിലൂടെ തന്റെ രചനകളെ രചിക്കുകയാണ് ചെയ്തത്. പാരലൗകിക പരമപിതാ പരമാത്മാവ് ബ്രഹ്മാവിലൂടെ രചിക്കുകയാണ്. അർത്ഥം, പരമാത്മാവിന്റെ രചനയാണല്ലോ. നിങ്ങൾ കത്തിന്റെ മുകളിൽ എഴുതാറുണ്ട്, ശിവബാബ കെയർ ഓഫ് ബ്രഹ്മാ ബാബ എന്ന്. ഇതും ഓർമ്മിക്കുന്നതിനുള്ള യുക്തിയാണ്. ശിവബാബയാണ് ബ്രഹ്മാ ബാബയിലൂടെ അഭ്യസിപ്പിക്കുന്നത്. ബാബ കേവലം മന്മനാഭവ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഒരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. ബാബ പറയുകയാണ്, നിങ്ങൾ തന്റെ ഉന്നതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം സത്യഖണ്ഡത്തിന്റെ അധികാരിയുമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യഖണ്ഡത്തിന്റെ സ്ഥാപന ചെയ്യുന്ന സത്യമായ ബാബയെ മാത്രം ഓർമ്മിക്കൂ. പരിധിയില്ലാത്ത ബാബ വന്ന് കുട്ടികളോട് പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപങ്ങളിൽ നിന്നും മുക്തമാകാം. കൃഷ്ണനെ പതീത പാവനൻ എന്ന് പറയില്ല, കേവലം പരംപിത പരമാത്മാവാണ് പതീത പാവനൻ, വേറെ പേരൊന്നും പറയാറില്ല. ഗോഡ് ഫാദർ എന്ന് പറയാറുണ്ട്. സർവരും അച്ഛൻ എന്നാണ് പറയുന്നത്, പിന്നെ സർവവ്യാപി എന്ന് എങ്ങനെ പറയാനാണ്? പറയുന്നുണ്ട് മനുഷ്യരെ മോചിപ്പിക്കുന്നതിനാണ് ഭഗവാൻ വന്നിരിക്കുന്നത് എന്ന്. ഇത് മനുഷ്യർക്കറിയില്ല. അതിനാൽ കൽപ്പത്തിന്റെ ആയുസ് തലകീഴായി എഴുതി. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഈ ഡ്രില്ല് ചെയ്യണം. ജ്ഞാനം പ്രാപ്തമായല്ലോ. എപ്പോഴെല്ലാം ഓർമ്മിക്കാനിരിക്കുന്നോ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ടീച്ചർ അടുത്താണ് ഇരിക്കുന്നത്, അപ്പോൾ കാണുന്നതിനും ഭംഗിയുണ്ട്. ഡ്രിൽ അഭ്യസിപ്പിക്കാൻ ഒരു ടീച്ചർ വേണം എന്നതും നിയമമാണ്. ചിലർ വലിയ ടീച്ചറായിരിക്കും, ചിലർ ചെറിയ ടീച്ചറായിരിക്കും. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് പരീക്ഷ എഴുതിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് സ്വയം അറിയാം ഏറ്റവും പ്രിയപ്പെട്ട ബാബയെ ഞാൻ എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ട്. വളരെ പ്രിയപ്പെട്ടത് ബ്രഹ്മാവൊന്നുമല്ല. ആരാണോ സദാ പാവനമായിരിക്കുന്നത് അവരാണ് സദാ പ്രിയപ്പെട്ടത്. നിങ്ങൾ കുട്ടികൾക്കറിയാം ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? അലയോ ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനെ എന്ന് വിളിച്ച് മനുഷ്യൻ ഓർമ്മിക്കുന്നതും പരമാത്മാവിനെയാണ്. ബാബയെ മുക്തിദാതാവ് എന്നും വിളിക്കാറുണ്ട്. അർത്ഥം ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കുന്നവനാണ്. അതിനാൽ കുട്ടികൾക്ക് തന്റെ പുരുഷാർത്ഥം ചെയ്യണം. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഈ ലോകം പാവനമാവുക തന്നെ ചെയ്യും. അതോടൊപ്പം പാവനമായ ലോകം ഉണ്ടാക്കുന്നതിന് അഗ്നിയും പടരും. അഗ്നി എങ്ങനെ പടരും എന്നതും നിങ്ങൾക്കറിയാം. വിനാശം ഉണ്ടാകാതെ ലോകം പാവനമാകില്ല. ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. രുദ്രനിലും ശിവനിലും ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ശിവൻ എന്ന നാമമാണ് മുഖ്യമായിട്ടുള്ളത്. ബാക്കി തന്റെ തന്റെ ഭാഷകളിൽ ധാരാളം നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ശിവൻ എന്നതാണ് നാമം. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ടല്ലോ. ഭാരതത്തിലാണ് ശിവജയന്തി പ്രശസ്തമായിരിക്കുന്നത്. പരിധിയില്ലാത്ത അച്ഛന്റേതാണ് ശിവജയന്തി എങ്കിൽ തീർച്ചയായും വരുന്നുണ്ടാകും. ശിവബാബയുടെ പേരാണ് പ്രശസ്തമായിട്ടുള്ളത്. ബ്രഹ്മാവിലൂടെ സ്വർഗം സ്ഥാപിക്കുന്നതും ശിവബാബയാണ്. അതിനാൽ ഉയർന്നതിലും ഉയർന്ന ബാബയെ ഓർമ്മിക്കണം. ബ്രഹ്മാവ് ഉയർന്നതിലും ഉയർന്നതൊന്നുമല്ല. ബ്രഹ്മാവാണെങ്കിൽ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ബി കെ കുട്ടികൾ താഴെയായിരുന്നു, ഇപ്പോൾ ഉയർന്നവരായി മാറുകയാണ്. ഉയർന്ന അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചുപോകും. ഇപ്പോൾ നിങ്ങൾ ത്രികാലദർശികളാണ്. നിങ്ങൾ സ്വയം അറിയുന്നുണ്ട്, നിങ്ങളാണ് സ്വദർശന ചക്രധാരികൾ. നമ്മൾ ബ്രഹ്മാണ്ഡത്തെയും സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയുന്നവരാണ്. ബ്രഹ്മാണ്ഡം അർത്ഥം ഏറ്റവും ഉയർന്ന സ്ഥാനം. അവിടെയാണ് സർവാത്മാക്കളും വസിക്കുന്നത്. മൂലവതനത്തിലാണ് ആത്മാക്കൾ വസിക്കുന്നത് എന്നതും ലോകത്തിൽ ആർക്കും അറിയില്ല. വിശ്വവും ബ്രഹ്മാണ്ഡവും വെവ്വേറെയാണ്. ആത്മാക്കൾ വസിക്കുന്നത് നിർവാണധാമത്തിലാണ്. അതിനെ തന്നെയാണ് ശാന്തിധാമം എന്നും പറയുന്നത്. ആ സ്ഥാനം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ആ ലോകത്തിന്റെ യഥാർത്ഥ നാമം നിർവാണധാമം അഥവാ ശാന്തിധാമമാണ്. ആത്മാവിന്റെ സ്വരൂപമാണ് ശാന്തി. ഒന്ന് ശാന്തിധാമമാണ്, പിന്നെ ആംഗ്യ ഭാഷയുടെ ലോകമാണ്, പിന്നെ ശബ്ദത്തിന്റെ ലോകമാണ് ഉള്ളത്. ആംഗ്യ ഭാഷയുടെ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുകയൊന്നുമില്ല. ശാന്തിധാമത്തിൽ എല്ലാവർക്കും കഴിയണം, വേറെ സ്ഥലമൊന്നുമില്ല. ആത്മാവ് എപ്പോഴാണോ ബാബയെയും വീടിനെയും ഓർമ്മിക്കുന്നത്, അപ്പോൾ ഓർമ്മ മുകളിലേക്ക് പോകാറുണ്ട്. ഇടയിലുള്ള ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. മനുഷ്യർക്ക് അത്ര ജ്ഞാനമില്ല. കേവലം പറയാറുണ്ട്, ബ്രഹ്മ വിഷ്ണു ശങ്കരൻ സൂക്ഷ്മവദനത്തിലാണ് വസിക്കുന്നത് എന്നെല്ലാം. എന്നാൽ അവരുടെ കർത്തവ്യം അറിയില്ല. 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. ബ്രഹ്മാവ് വിഷ്ണുവാകും, പിന്നീട് വിഷ്ണു തന്നെ ബ്രഹ്മാവാകും. ഇത് ലീപ് യുഗമാണ്. ഇത് കുറച്ചു സമയം മാത്രമുള്ള യുഗമാണ്. പുരുഷോത്തമ മാസം എന്ന് പറയുന്നത് പോലെയാണ്. ഇത് നിങ്ങളുടെ വജ്രസമാനമായ ഉത്തമമായി മാറുന്നതിനുള്ള ഉത്തമ ജന്മമാണ്. ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാകുന്നത് ഏറ്റവും ഉത്തമമാണ്. ബ്രാഹ്മണനാകുന്നതിലൂടെ മുത്തച്ഛന്റെ സമ്പത്ത് പ്രാപ്തമാക്കുന്നതിന് അവകാശികളാകുന്നു. ബാബ കുട്ടികളോട് പറയുകയാണ്, കുട്ടികളെ സദാ ബാബയെ ഓർമ്മിക്കൂ. ബാബയുടെ സന്ദേശം സർവർക്കും കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബയെ പറയാറുണ്ട് സന്ദേശവാഹകൻ എന്ന്. അതോടൊപ്പം വേറെ ആരും തന്നെ സന്ദേശവാഹകരൊന്നുമല്ല. അവർ വന്ന് തന്റെ ധർമ്മങ്ങളുടെ സ്ഥാപനയാണ് ചെയ്തത്. പവിത്രമായി മാറൂ എന്ന സന്ദേശം നൽകാൻ വന്ന സന്ദേശവാഹകൻ കേവലം ബാബ മാത്രമാണ്. മറ്റ് ധർമ്മസ്ഥാപകർ തന്റെ ധർമ്മങ്ങളുടെ സ്ഥാപന ചെയ്യുന്നതിനാണ് വരുന്നത്. നിങ്ങളെ തിരിച്ചുകൊണ്ടുപോകുന്ന വഴികാട്ടികൾ പോലുമല്ല. ഒരു സദ്ഗുരുവിന് മാത്രമേ സദ്ഗതി നൽകാൻ സാധിക്കുകയുള്ളൂ. സത്യം പറയുന്നവൻ സത്യമായ വഴി പറഞ്ഞു തരുന്നത് കേവലം പരംപിത പരമാത്മാ ശിവനാണ്. അതിനാൽ നിങ്ങൾ കുട്ടികൾ ഗുപ്ത പുരുഷാർത്ഥം ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ദേഹത്തെയും മറന്ന് ബാബയെ ഓർമ്മിക്കണം. ശരീരം ഇല്ലാതായാൽ പിന്നെ ഈ ലോകം തന്നെ ഇല്ലാതാകും. ആത്മാവ് പിന്നെ ഒറ്റയ്ക്കാകും. ബാബ പറയുകയാണ്, ദേഹീയ അഭിമാനിയായി മാറൂ എങ്കിൽ പിന്നെ മിത്രസംബന്ധികളുടെ പോലും ഓർമ്മ വരില്ല. നമ്മൾ ആത്മാക്കളാണ്. നമ്മൾ ബാബയുടെ അടുത്തേക്ക് തിരിച്ചുപോകും. ബാബ നിർദ്ദേശം നൽകുകയാണ്, നിങ്ങൾക്കെങ്ങനെ എന്റെ അടുത്തേക്ക് വരാൻ സാധിക്കും? ഈ അച്ഛൻ പ്രശസ്തനാണ്. ഈ ശരീരത്തിലൂടെ ബാബ സർവാത്മാക്കളുടെയും വഴികാട്ടിയായി കൊതുകിൻ കൂട്ടത്തെ പോലെ തിരിച്ചുകൊണ്ടുപോകും. ഈ യഥാർത്ഥ ജ്ഞാനം കേവലം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലാണ് ഉള്ളത്. നിങ്ങളെയാണ് പാണ്ഡവസേന എന്ന് പറയുന്നത്. പാണ്ഡവപതി സ്വയം പരംപിതാ പരമാത്മാവാണ്. ബാബ തന്നെയാണ് നിങ്ങളെ ഡ്രിൽ അഭ്യസിപ്പിക്കുന്നത്. കൽപ്പം മുൻപ് ചെയ്തതുപോലെ തന്നെ. എപ്പോഴാണോ വിനാശം വരുന്നത്, എല്ലാ ആത്മാക്കളും ശരീരം ഉപേക്ഷിച്ച് തിരിച്ചുപോകും. സത്യുഗത്തിൽ കുറച്ച് ആത്മാക്കളാണ് ഉണ്ടായിരുന്നത്. അതിനാൽ അവിടെ ഒരു രാജ്യമാണ് ഉണ്ടായിരുന്നതും. ഇപ്പോൾ ധാരാളം രാജ്യങ്ങളുണ്ട്. പിന്നെ ഒരു രാജ്യം വരികയും ചെയ്യും. ആ ജ്ഞാനം മുഴുവൻ ദിവസവും ബുദ്ധിയിൽ സ്മരിക്കണം. കുട്ടികൾ പ്രദർശനിയിലും മനസ്സിലാക്കി കൊടുക്കണം. എപ്പോഴാണോ പുതിയ ഡൽഹി ഉണ്ടായിരുന്നത്, അപ്പോൾ പുതിയ ഭാരതം ഉണ്ടായിരുന്നു. ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മവും ഉണ്ടായിരുന്നു. ആദി സനാതനം ഹിന്ദു ധർമ്മമായിരുന്നില്ല. നമ്മൾ ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാകാൻ പോവുകയാണ്. ഇത് മറ്റ് ധർമ്മത്തിലുള്ളവർ വിശ്വസിക്കില്ല. ആരാണോ ആദ്യം വന്നവർ, അവരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ഇത് വളരെ സഹജമായി മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഈ നാടകം പൂർത്തിയാകാൻ പോവുകയാണ്. എല്ലാ അഭിനേതാക്കളും എത്തിയിരിക്കുകയാണ്. 84 ജന്മങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. എന്തുകൊണ്ടെന്നാൽ വളരെയധികം ക്ഷീണിച്ചില്ലേ? ഭക്തിമാർഗം ക്ഷീണിക്കുന്ന മാർഗമാണ്. ബാബ പറയുകയാണ്, ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, മറ്റുള്ളവർക്കും സന്ദേശം കൊടുക്കണം. ദേഹസഹിതം ദേഹത്തിന്റെ സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അശരീരിയാകൂ എങ്കിൽ പാവനമാകും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. മരണം സമീപത്താണ് നിൽക്കുന്നത്. ഇവിടെ കുട്ടികൾ റീഫ്രഷ് ആകുന്നതിന് ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ബാബ സന്മുഖത്ത് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ദേഹാഭിമാനം ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ പഴയ ലോകം ഇപ്പോൾ ഇല്ലാതാകും. നിങ്ങൾ ഒരു ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ പവിത്രമാകും, പിന്നെ പവിത്രമായ ലോകത്തിന്റെ അധികാരിയുമാകാം. അഥവാ പരിശ്രമം ചെയ്യുന്നില്ലെങ്കിൽ ഫലവും കിട്ടില്ല, പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ബാബ പറയുകയാണ്, തന്റെ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കൂ, അതോടൊപ്പം മറ്റുള്ളവർക്കും ക്ഷണം നൽകണം. ബാബയുടെ അടുത്തേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കണം. നിങ്ങൾ കുട്ടികൾ മംഗളകാരിയാകണം, തന്റെ മിത്ര സംബന്ധികളുടെയും മംഗളം ചെയ്യണം. ഇവിടെ ബാബ നിങ്ങളെ ദേഹി അഭിമാനി ആക്കുകയാണ്. മഹാമന്ത്രമാണ് നൽകുന്നത്. പ്രാചീന യോഗം പഠിപ്പിച്ചതും ബാബയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്, യോഗാഗ്നിയിലൂടെ പാപം ഇല്ലാതാകും. കൽപ്പം മുൻപും ഈ സൂചനയാണ് നൽകിയിരുന്നത്. ബാബ സൂചന നൽകുകയാണ്, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ എന്ന്. ഗ്രഹസ്ഥത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്തുകൊള്ളൂ. പാടുന്നുണ്ട് ഞാൻ അങ്ങയുടെ ആശ്രയത്തിൽ വന്നു എന്നെല്ലാം. ഇങ്ങനെയും നടക്കുന്നുണ്ട്. ആരെങ്കിലും വളരെ ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ ആർക്കാണോ കൂടുതൽ ശക്തിയുള്ളത് അവരുടെ ആശ്രയത്തിൽ പോകാറുണ്ട്. ഇവിടെ പ്രാക്ടിക്കലായി അത് നടക്കുകയാണ്. എപ്പോഴാണോ വളരെ ദുഃഖം കാണുന്നത്, സഹിക്കാൻ കഴിയാതിരിക്കുന്നത്, ദരിദ്രരാകുന്നത്, അപ്പോൾ ബാബയുടെ ആശ്രയത്തിലേക്ക് ഓടി വരാറുണ്ട്. ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും സദ്ഗതി നൽകാൻ സാധിക്കില്ല. കുട്ടികൾക്കറിയാം പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകും. തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഒരു ഭാഗത്ത് നിങ്ങൾ സ്ഥാപനയുടെ തയ്യാറെടുപ്പുകളും മറുഭാഗത്ത് വിനാശത്തിന്റെ തയ്യാറെടുപ്പുകളുമാണ്. സ്ഥാപന നടന്നുകഴിഞ്ഞാൽ തീർച്ചയായും വിനാശവും ഉണ്ടാകും. നിങ്ങൾക്കറിയാം ബാബ സ്ഥാപിക്കാൻ വന്നിരിക്കുകയാണ്. ബാബയിലൂടെ സമ്പത്തും കിട്ടും. ബാബ പ്രേരണയിലൂടെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ നൽകുന്ന പ്രേരണയിലൂടെ ഞങ്ങൾ പഠിച്ചോളാം എന്ന് ടീച്ചറോട് പറയുമോ? പ്രേരണയിലൂടെ എല്ലാം നടക്കുമായിരുന്നു എങ്കിൽ പിന്നെ എന്തിനാണ് ശിവജയന്തി ആഘോഷിക്കുന്നത്? ജയന്തി എല്ലാ ആത്മാക്കളുടെയും ആഘോഷിക്കാറുണ്ട്. എല്ലാ ആത്മാക്കളും ശരീരം ധാരണ ചെയ്യുന്നുണ്ടല്ലോ. ആത്മാവും ശരീരവും ഒരുമിക്കുമ്പോഴാണ് പാർട്ട് തുടങ്ങുന്നത്. ആത്മാവിന്റെ സ്വധർമ്മമാണ് ശാന്തി. ജ്ഞാനത്തിന്റെ ധാരണ ചെയ്യുന്നതും ആത്മാവാണ്. നല്ലതും മോശവുമായ സംസ്കാരം ധാരണ ചെയ്യുന്നതും ആത്മാവാണ്. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. സത്യുഗത്തിൽ പവിത്രത ഉണ്ടായിരുന്നു. അപവിത്രതയുടെ പേരോ അടയാളമോ ഉണ്ടായിരുന്നില്ല. ഇത് വികാരങ്ങളുടെ സാഗരമാണ്. ഇത്ര സ്പഷ്ടമായി മനസ്സിലാക്കി തന്നിട്ടും ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. ഡ്രാമയുടെ ബന്ധനത്തിൽ സർവരും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഏണിപ്പടിയിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഡ്രാമ അനുസരിച്ച് നിങ്ങൾക്കും താഴേക്കിറങ്ങണം. പിന്നെ ബാബ പറയുകയാണ്, ഇപ്പോൾ മുകളിലേക്ക് കയറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. പക്ഷെ ആരുടെ ഭാഗ്യത്തിലില്ലയോ അവർ എന്തെങ്കിലും പറയും. രണ്ട് നാല് വർഷം ഈ മാർഗത്തിൽ നടക്കും, പിന്നെ താഴെ വീഴും. അവർക്ക് ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് എന്നും തോന്നും. വലിയ മുറിവും ഉണ്ടാകും. ഇതും പകുതി കൽപ്പം കൊണ്ടുള്ള രോഗമാണ്, ചെറുതല്ല. പകുതി കൽപ്പത്തിന്റെ രോഗികളാണ് നിങ്ങൾ. ഭോഗി ആയതിലൂടെ രോഗി ആയി. അതിനാൽ ഇപ്പോൾ ബാബ വന്ന് നമ്മളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയാണ്. കൃഷ്ണനെ യോഗേശ്വരൻ എന്നാണ് പറയാറുള്ളത്. ഈ സമയത്ത് നിങ്ങൾ സത്യമായ യോഗികളാണ്. യോഗേശ്വരനാണ് നിങ്ങളെ യോഗം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ജ്ഞാന ജ്ഞാനേശ്വരനുമാണ്, പിന്നെ രാജരാജേശ്വരനുമാകും. ജ്ഞാനത്തിലൂടെ നിങ്ങൾ ധനവാനാകും. യോഗത്തിലൂടെ നിങ്ങൾ നിരോഗിയും സദാ ആരോഗ്യമുള്ളവരുമാകും. പകുതി കൽപ്പത്തേക്ക് നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ഇല്ലാതാകും. അതിനാൽ നിങ്ങൾ എത്ര പുരുഷാർത്ഥം ചെയ്യണം? ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, പാവനമാകുന്നതിന് അശരീരിയാകുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. ഒരു ബാബയെ ഓർമ്മിക്കൂ എന്ന സന്ദേശം സർവർക്കും കൊടുക്കണം. ദേഹസഹിതം എല്ലാം മറക്കണം. രണ്ട്, യോഗേശ്വരനായ ബാബയിൽ നിന്നും യോഗം പഠിച്ച് സത്യമായ യോഗിയാകണം. ജ്ഞാനത്തിലൂടെ ധനവാനും യോഗത്തിലൂടെ നിരോഗിയും സദാ ആരോഗ്യമുള്ളവരും ആകണം. വരദാനം: നിമിത്തമാക്കപ്പെട്ട ആത്മാക്കളിലൂടെ കർമ്മയോഗിയാകുവാനുള്ള വരദാനം പ്രാപ്തമാക്കുന്ന മാസ്റ്റർ വരദാതാവായി ഭവിക്കട്ടെ. എന്തെങ്കിലും സാധനം സാകാരത്തിൽ കാണുകയാണെങ്കിൽ അതിനെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നു. അതിനാൽ നിമിത്തമാക്കപ്പെട്ട ശ്രേഷ്ഠാത്മാക്കൾ ആരാണോ അവരുടെ സേവനം, ത്യാഗം, സ്നേഹം, സർവരോടുമുള്ള സഹയോഗം എന്നിവയുടെ പ്രായോഗിക കർമ്മം കണ്ടുകൊണ്ട് എന്ത് പ്രേരണ ലഭിക്കുന്നുവോ അതാണ് വരദാനമായി മാറുന്നത്. നിമിത്തമാക്കപ്പെട്ട ആത്മാക്കൾക്ക് കർമ്മം ചെയ്തുകൊണ്ടും ഈ ഗുണങ്ങളുടെ ധാരണയിൽ കാണുകയാണെങ്കിൽ സഹജ കർമ്മയോഗിയാകാനുള്ള വരദാനം ലഭിക്കുന്നത് പോലെയാണ്. ആരാണോ ഇങ്ങനെ വരദാനം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ സ്വയവും മാസ്റ്റർ വരദാതാവായി മാറുന്നു. സ്ലോഗൻ: പേരിന്റെ ആധാരത്തിൽ സേവനം ചെയ്യുക. അർത്ഥം: ഉയർന്ന പദവിയിൽ പേര് പിന്നിലാകുക. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ സ്വച്ഛമാകൂ. പവിത്രതയുടെ ലക്ഷണമാണ് സ്വച്ഛത, സത്യത. അഥവാ മുഴുവൻ ദിവസത്തിൽ എഴുന്നേൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ സേവനം ചെയ്യുമ്പോഴോ സ്ഥൂല സേവനമോ സൂക്ഷ്മ സേവനമോ, എന്നാൽ അഥവാ വിധിപൂർവം ചെയ്തില്ല എങ്കിൽ വിധിയിലും അഥവാ കുറേശ്ശെ അന്തരമുണ്ടായാൽ അതും സ്വച്ഛത അഥവാ പവിത്രതയല്ല. അപവിത്രത ആർക്കെങ്കിലും ദുഃഖം നൽകുക, പാപകർമ്മം ചെയ്യുക മാത്രമല്ല, എന്നാൽ സ്വയത്തിൽ സത്യത, സ്വച്ഛത, വിധിപൂർവം അനുഭവം ചെയ്യുന്നുവെങ്കിൽ പവിത്രതയാണ്. ഓം ശാന്തി.